Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 20-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ വാക്യങ്ങൾ. കേരളത്തിലെ ഒരു പെരുമഴക്കാലം കഷ്ടിച്ച് കഴിഞ്ഞെന്ന് പറയാം. അതിൻ്റെ കെടുതികൾ തീരുന്നതേയുള്ളൂ. മഴ നല്ലതാണെങ്കിലും ആവശ്യമാണെങ്കിലും ഈ മഴ അത് ഡെങ്കിയും മറ്റ് പലവിധത്തിലുള്ള വൈറൽ പനികളുമായി കലർന്നെത്തിയപ്പോൾ പൊതുവെ സമൂഹത്തിൽ നിഷേധാത്മകമായ ഭാവമാറ്റങ്ങൾ സൃഷ്ടിച്ചൊരു വർഷക്കാലമായി മാറി, ഒരു പെരുമഴക്കാലമായി മാറി. മനുഷ്യജീവിതത്തിലേക്ക് അങ്ങനെ പെയ്തിറങ്ങുന്ന പ്രതിസന്ധികളുടെ പെരുമഴയിൽ നഷ്ടഭാരം പേറുന്നവരാണ് നമ്മളധികം പേരും. നഷ്ടഭാരം ശ്രദ്ധിക്കേണ്ട മനുഷ്യഭാവമാണെന്നാണ് മഹത്തുക്കൾ കരുതുന്നത്. എനിക്കുള്ളിൽ വേദനിക്കുന്നൊരു മനസ്സുണ്ട്. അത് മനഃശാസ്ത്രപരമായിട്ടും ജീവശാസ്ത്രപരമായിട്ടും എന്നോടേറെ ബന്ധപ്പെട്ടതാണ്. കുട്ടിക്കാലത്തെ രോഗങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും പിന്നെ ഒറ്റപ്പെടലിലൂടെയും എല്ലാം രൂപാന്തരപ്പെട്ടതാകാം അത്. അതൊരു മാനസിക ദൗർബല്യമോ വൈകല്യമോ ആകാം. അങ്ങനെ നഷ്ടഭാരം പേറുന്ന നമ്മുടെയൊക്കെ അടിസ്ഥാന വികാരം ദുഃഖമല്ലേ? എന്നാൽ നമ്മുടെ വ്യക്തിജീവിതത്തിലെ നഷ്ടഭാരങ്ങളെ, അതായത് മനുഷ്യൻ്റെ ജീവിത നഷ്ടവും ദുഃഖവുമൊക്കെ ദൈവകൃപയാൽ സൗഖ്യവും നന്മയും പിന്നെ നേട്ടവും വിജയവുമാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതത്തിൻ്റെ പെരുമഴക്കാലത്തെ നഷ്ടഭാരത്തിൽ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്ന ഒരമ്മയുടെയും മകളുടെയും സുവിശേഷ കഥയാണിന്ന്. സൗഖ്യത്തിനായി ക്രിസ്തുവിനെ സമീപിച്ച കാനാൻകാരി സ്ത്രീയുടെയും രോഗിണിയായ അവളുടെ മകളുടെയും കഥയാണിന്ന്. യഹൂദന്മാരും കാനാന്യരും തമ്മിൽ നടന്നിട്ടുള്ള അനേകം യുദ്ധങ്ങളെപ്പറ്റി പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ചരിത്രപരമായി ഇരുകൂട്ടരും ബദ്ധശത്രുക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ടും തൻ്റെ മകളുടെ രോഗത്തിൻ്റെ മാത്രമല്ല, മൊത്തം ആ കുടുംബത്തിൻ്റെ ജീവിത ദുഃഖത്തിൻ്റെ പെരുമഴയിൽ ക്രിസ്തുവെന്ന വിമോചകനെ തേടി എളിമയോടും തുറവോടും കൂടെ അവർ അമ്മയും ആ മകളും അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. എന്നാൽ മറുഭാഗത്ത് കാണുന്നത് ഒരു വിരോധാഭാസമാണ്. ഏറെ ഭക്തരും വിശ്വാസികളും ദൈവമക്കളുമെന്ന് പറയുന്ന യഹൂദരും സ്വന്തക്കാരും നാട്ടുകാരുമെല്ലാം ഇതാ ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നു. ക്രിസ്തുവും ശിഷ്യന്മാരും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം കാണുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് ടയർ, സീദോൺ എന്നീ വിജാതീയ പട്ടണപ്രദേശത്താണ്. അവിടെ വെച്ചാണ് കാനാൻകാരിയായ സ്ത്രീ വന്ന് യേശുവേ, അങ്ങൻ്റെ മകളെ സുഖപ്പെടുത്തണേ എന്നപേക്ഷിക്കുന്നത്. സവർണരും അവർണരും തമ്മിലുള്ള വ്യത്യാസം പോലെ അവിടുന്ന് ശത്രുഗോത്രത്തിൽപ്പെട്ടവനാണെന്ന് ആ സ്ത്രീ ചിന്തിക്കുന്നതേയില്ല. കാരണം ജീവിത ദുരന്തങ്ങൾ, ജീവിതത്തിൻ്റെ ദുഃഖഭാരങ്ങൾ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കുമെന്നാണല്ലോ ഈ സുവിശേഷ രംഗം നമ്മെ പഠിപ്പിക്കുന്നത്. താൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്കാണ്. ഈശോ പറഞ്ഞു, അവളെ ഒഴിവാക്കാനായിരിക്കില്ല, പക്ഷേ പരീക്ഷിക്കാനായിരിക്കാം ഇങ്ങനെ അവിടുന്ന് പ്രത്യുത്തരിച്ചത്. എന്നാൽ ആ സ്ത്രീയാകട്ടെ അവിടുത്തെ പ്രണമിച്ചിട്ട് കർത്താവേനെ സഹായിക്കണേ, കൈവിടല്ലേ എന്ന് യാചിക്കുന്നു. മക്കൾക്കുള്ള അപ്പമെടുത്ത് എങ്ങനെ നായ്ക്കൾക്ക് കൊടുക്കും? ഈ വാദമുഖം ക്രിസ്തു മനഃപൂർവം ഉച്ചരിച്ചതാവാം. മക്കൾ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വന്തം ജനമായ ഇസ്രായേലിനെയാണ്, ദൈവജനത്തെയാണ്. അവർക്ക് മാത്രമാണ് താൻ പങ്കുവയ്ക്കുന്ന രക്ഷയുടെ അപ്പം നൽകപ്പെടുന്നത്. അതെടുത്ത് പുറംജാതിക്കാർക്ക് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നതാണ് ഇവിടുത്തെ വിവാദം. പക്ഷേ ആ സ്ത്രീ ഏറെ ധിഷണാശാലിയായിരുന്നു. അവൾ ഉടനെ പറഞ്ഞു, ഗുരുവേ, ഞാൻ മക്കളുടെ അപ്പം ചോദിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചത് നായ്ക്കൾക്കുള്ള അപ്പമാണ്. യജമാനൻ്റെ മേശയിൽ നിന്നും തെറിച്ച് താഴെ വീഴുന്നത് നായ്ക്കൾക്കുള്ളതല്ലേ? ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവമായിരുന്നു. അവളുടെ വിശ്വാസം അജയ്യമാണ്, കീഴടക്കാനാവാത്തതാണെന്ന് പറയാം. അന്നുവരേക്കുമുള്ള തൻ്റെ വീക്ഷണം ചിലപ്പോൾ പരിവർത്തന വിധേയമായ നിമിഷമായിരിക്കാം ക്രിസ്തുവിനത്. ആ കാനാൻകാരി സ്ത്രീയിലൂടെ ക്രിസ്തുവിൻ്റെ സാമൂഹ്യ ദർശനം മാറ്റിമറിക്കപ്പെടുകയാണെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ വ്യാഖ്യാനിക്കാം. തൻ്റെ ജീവിത ദൗത്യത്തിൻ്റെ ദർശനമാണ് മാറ്റിമറിക്കപ്പെടുന്നത്, ഇവിടെ മാറ്റിമറിക്കപ്പെട്ടത്. ക്രിസ്തു വന്നിരിക്കുന്നത് മക്കളായ ദൈവജനത്തിനു വേണ്ടി മാത്രമല്ല, സജാതിയരെന്നോ വിജാതിയരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സകലരെയും എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കാനാണ് അവിടുന്ന് ആഗതനായത്. അവിടുന്ന് ലോകരക്ഷകനാണ്. ഈ പുതിയ വെളിച്ചത്തിൽ, ഈ വെളിപ്പെടുത്തലിൽ ക്രിസ്തു ആ സ്ത്രീയുടെ വിശ്വാസത്തെ വലുതെന്നും ആഴമുള്ളതെന്നും അംഗീകരിക്കുകയാണ്. അതിനെ പ്രശംസിക്കാൻ അവിടുത്തേക്ക് മടിയില്ലായിരുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ വിശ്വാസം ആഴമുള്ളതാണ്. അവിടുന്ന് എല്ലാവരും കേൾക്കെ അത് പ്രസ്താവിച്ചു. പിന്നെ ആ നിമിഷത്തിൽ തന്നെ അവളുടെ മകളെയും ക്രിസ്തു തൊട്ടു സുഖപ്പെടുത്തി. നമ്മുടെ അനുദിന ജീവിതത്തിന് വിശ്വാസം ഒരു അലങ്കാരമോ ആടയാഭരണമോ അല്ല. ഒരു വലിയ കേക്കുണ്ടാക്കിയിട്ടതിൻ്റെ പുറത്ത് ക്രീം കൊണ്ട് അലങ്കാരങ്ങളും പൂക്കളുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് പോലെ, മതാത്മകത കൊണ്ട് അല്ലെങ്കിൽ കുറേ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുന്നതാണ് വിശ്വാസം എന്ന് ധരിക്കരുത്. ദൈവത്തെ ജീവിതത്തിൽ സകലത്തിനും മാനദണ്ഡമായി, ദൈവത്തെ ജീവിതത്തിൽ നാഥനായി സ്വീകരിക്കുന്നതാണ് വിശ്വാസം. ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുകരിക്കുന്നതാണ്, ക്രിസ്തുവാനുകരണമാണ് വിശ്വാസം. എന്നാൽ ദൈവം ശൂന്യതയോ നിസ്സംഗതയോ അല്ല. അവിടുന്ന് സകല നന്മയാണ്, അവിടുന്ന് സ്നേഹമാണ്. സ്നേഹം ക്രിയാത്മകമാണ്, വിശ്വാസം അതിനാൽ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്, അനുദിനം ജീവിക്കുന്നതാണ് വിശ്വാസം. ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്ത് അവതരിച്ച് നമ്മോടത്ത് വസിച്ചതിനാൽ നമുക്ക് ദൈവത്തെ അറിയില്ല എന്ന് പറയാനോ ദൈവത്തെ അറിയാത്തതുപോലെ ജീവിക്കാനോ ഇനി സാധ്യമല്ല. അവിടുന്ന് അമൂർത്തമോ ശൂന്യമോ നാമമാത്രമോ ആയ ഒരാളല്ല ഇനി. ദൈവം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്ത രൂപമാണ്. നമ്മുടെ ജീവൻ അവിടുത്തെ ദാനമാണ്. മനുഷ്യനെ പരസ്പരം ഖണ്ഡിക്കാൻ അല്ലെങ്കിൽ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത്, മറിച്ച് അവിടുന്ന് വന്നത് ലോകത്തെ ഒന്നിപ്പിക്കാനാണ്, ലോകത്തെ ബന്ധിപ്പിക്കാനാണ്, ലോകത്ത് സമാധാനവും അനുരഞ്ജനവും വളർത്താനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്, അവിടുന്ന് അവതരിച്ചത്. ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സമാധാനം ഒരു ശ്മശാനത്തിൻ്റെ മൂകതയോ നിസ്സംഗതയുടെ നിർവികാരതയോ നിഷ്പക്ഷതയുടെ സന്തുലിതാവസ്ഥയോ അല്ല, അത് സത്യത്തിനും നീതിക്കും നന്മയ്ക്കും വേണ്ടിയുള്ള നിലപാടാണെന്നോർക്കണം. അങ്ങനെ വലിയ ത്യാഗം ജീവിതത്തിൽ ആവശ്യപ്പെട്ടാലും എൻ്റേതായ താൽപ്പര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും ജീവിതത്തിലെ തിന്മയും സ്വാർത്ഥതയും അകറ്റി നല്ലതും സത്യമായതും നീതിയുള്ളതും തിരഞ്ഞെടുക്കുന്നതാണ് ക്രിസ്തു പകർന്നു നൽകുന്ന സമാധാനത്തിൻ്റെ ജീവിതപാത. അവിടുത്തെ അനുകരിക്കുന്നവർ അല്ലെങ്കിൽ അനുഗമിക്കുന്നവർ ദൃശ്യമാക്കുന്ന ദൈവിക കാരുണ്യം സകല മനുഷ്യർക്കും അനുഭവവേദ്യമാകണമെന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൗലികമായ ഒരു കാഴ്ചപ്പാടാണ്. രണ്ടാം വത്തിക്കാൻ സുനോദോസിന് മുൻപുള്ള സഭയുടെ കാഴ്ചപ്പാട് എക്സ്ട്രാ എക്ലേസിയാമിനുള്ള സാളൂസ് എന്നായിരുന്നു. അതായത് ക്രിസ്തുവിൻ്റെ സഭയിൽ മാത്രമേ രക്ഷയുള്ളൂ, കാരണം ക്രിസ്തുവാണ് ഏകരക്ഷകൻ, ലോകരക്ഷകൻ. സഭ അവിടുത്തെ സ്ഥാപനമാണ്. ഇതിൽ സഭയ്ക്ക് പുറത്ത് രക്ഷയില്ലെന്നൊരു നിഷേധാത്മകമായ ധ്വനിയുണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് രണ്ടാം വത്തിക്കാൻ സുനോദോസിൻ്റെ കാഴ്ചപ്പാട് ഏറെ തുറവുള്ളതാണ്, തുറവുള്ളതും അജപാലനപരവുമാണ്. ദൈവം എല്ലാവരുടെയും ആത്മരക്ഷ ആഗ്രഹിക്കുന്നു, അവിടുന്ന് സകലരെയും സ്നേഹിക്കുന്നു, സകലരെയും മക്കളായി പാലിക്കുന്നു, മക്കളായി കാണുന്നു. തങ്ങളുടെ തന്നെ കുറ്റം കൊണ്ടല്ലാതെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവത്തെയും ക്രിസ്തുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും അറിയാത്തവർ പോലും രക്ഷ പ്രാപിക്കും. സൂര്യപ്രകാശം ലോകത്തെവിടെയും നിപതിക്കുന്ന പോലെ ദൈവത്തിൻ്റെ കൃപ സകലരുടെയും മേൽ വർഷിക്കപ്പെടും. അങ്ങനെ ലോകത്തുള്ള സകലരും രക്ഷയുടെ കൃപാസ്പർശം ആസ്വദിക്കും. അവർ നന്മയിലും ദൈവസ്നേഹത്തിലും വളരുമെന്ന് തന്നെയാണ് സഭ ഇന്ന് പഠിപ്പിക്കുന്നത്. ഇത് പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിക്കുന്ന എൻ ഓൾ ഇൻക്ലൂസീവ് കൾച്ചർ ആൻഡ് എൻ ഓൾ ഇൻക്ലൂസീവ് ചേർച്ച്, സഭയുടെ നവമായ സാകല്യ സംസ്കൃതിയാണ്. എല്ലാവരെയും ക്രിസ്തുസ്നേഹത്തിൽ ആശ്ലേഷിക്കുന്ന ഒരു അമ്മയുടെ മാതൃകരങ്ങൾ പോലെയുള്ള ഒരു സാകല്യ സംസ്കൃതിയാണ് നാം പ്രബോധിപ്പിക്കേണ്ടത്. കാനാൻകാരിയായ സ്ത്രീ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് സഹായത്തിനായി വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ആദ്യം അവളെ പുറംതള്ളാനാണ് ശ്രമിച്ചത്. അപരിചിതരെയും ആവശ്യക്കാരെയും പാവങ്ങളെയും ഹൃദയം നുറുങ്ങിയവരെയും തള്ളിക്കളയുക, അവരെ മാറ്റി നിർത്തുക എന്നത് ഇന്നത്തെ ലോകത്ത് വളരെ സാധാരണമായൊരു മനോഭാവമാണ്. എന്തിന്? അഭയം തേടിയെത്തുന്നവർക്കെതിരെ നാം വാതിലുകൾ കൊട്ടിയടയ്ക്കാറില്ലേ? കർത്താവേ, എന്നെ സഹായിക്കണേ. കാനാൻകാരിയായ സ്ത്രീയുടേതുപോലുള്ള മുറവിളികൾ ഇന്നും ലോകത്ത് ധാരാളം ചുറ്റും മുഴങ്ങുന്നുണ്ട്. ചുറ്റുമുള്ള പാവങ്ങളുടെയും പരിത്യക്തരുടെയും കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും വിളിയും രോദനവുമാണിത്. അത് ചിലപ്പോൾ നമ്മുടെയും ഹൃദയത്തിൽ നിന്നുയരുന്ന വിളിയാകാം. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണേ, സഹായിക്കണേ. സഹോദരങ്ങളുടെ രോദനം അങ്ങനെ കേൾക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ സ്നേഹത്തോടും അനുകമ്പയോടും കരുണയോടും കൂടെ ആവശ്യത്തിലായിരിക്കുന്നവരെ തുണയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനോ അലസമായിരുന്നുറങ്ങാനോ ഉന്മത്തരായിരിക്കാനോ സാധ്യമല്ല, പാടില്ല. ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസധീരത നമുക്ക് പ്രചോദനമാകട്ടെ. നമുക്ക് കിട്ടിയ ദൈവിക കാരുണ്യം, ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. നമുക്ക് ദാനമായി ലഭിച്ച സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകാം. ചുറ്റും നന്മയുടെ പ്രകാശം പരത്താം. ദൈവകരുണയാലാണ് നാം രക്ഷപ്രാപിച്ചിരിക്കുന്നത്. ദൈവകൃപയാണ് നമ്മുടെ, നിങ്ങളുടെയും എൻ്റെയും രക്ഷ.
കൃപയാലത്രേ രക്ഷയെന്നറിയുക, വിശ്വാസമോടതു നേടിയിടുക. വില കൊടുത്തൊന്നും വാങ്ങുവാൻ കഴിയില്ല, നേർച്ചകളാലൊന്നും നേടുവാനാവില്ല. അഖിലേശം നൽകുന്ന ദാനമല്ലോ കൃപയാലത്രേ രക്ഷയെന്നറിയുക, വിശ്വാസമോടതു നേടിയിടുക.
ഈ ഗാനം ആലപിച്ചത് ബിജു നാരായണനാണ്. രചനയും സംഗീതവും സണ്ണി സ്റ്റീഫൻ്റേതാണ്.
കടൽ പോൽ വിശാലം നിൻ കാരുണ്യമറിയ, നദി പോലെ ജീവിതമൊഴുകിടേണം. കടൽ പോൽ വിശാലം നിൻ കാരുണ്യമറിയ, നദി പോലെ ജീവിതമൊഴുകിടേണം. പൂർണ്ണ വിമോചനമാത്മാവു നേടുവാൻ ജീവന്റെ നാഥനിൽ ചേർന്നിടേണം, ചേർന്നിടേണം. കൃപയാലത്രേ രക്ഷയെന്നറിയുക, വിശ്വാസമോടതു നേടിയിടുക. വില കൊടുത്തൊന്നും വാങ്ങുവാൻ കഴിയില്ല, നേർച്ചകളാലൊന്നും നേടുവാനാവില്ല. അഖിലേശൻ നൽകുന്ന ദാനമല്ലോ കൃപയാലത്രേ രക്ഷയെന്നറിയുക, വിശ്വാസമോടതു നേടിയിടുക.
നിങ്ങളിതുവരെ ശ്രവിച്ചത് ലത്തീൻ ആരാധനക്രമപ്രകാരമുള്ള ആണ്ടുവട്ടം 20-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.